നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. നമ്മുടെ മലയാളം FM-ന്റെ അറിഞ്ഞതും അറിയാത്തതും അഥവാ ദ നോൺ ആൻഡ് ദി അൺനോൺ എന്ന അഭിമുഖ പരമ്പരയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയെക്കുറിച്ച് പറയാം. ഇദ്ദേഹം സ്റ്റാർട്ടപ്പ് കമ്പനികളെ പിന്തുണയ്ക്കുകയും ധനസഹായം തുടങ്ങിയ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഫേസ് വൺ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ഥാപകനും CEO-യുമാണ്. അതുപോലെ തന്നെ ദൈനംദിന ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ ഉപയോക്താക്കൾക്ക് അവസരമൊരുക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ എയർ ടാസ്കറിന്റെ VP, ഗ്രാഫിക് ഡിസൈൻ പ്ലാറ്റ്ഫോമായ കാൻവയുടെ അഡോബിക് വിൽക്കുന്നതിന് മുമ്പ് പീപ്പിൾ ഓപ്പറേഷൻസിന്റെ തലവനുമായ മഹേഷ് മുരളീധരനാണ് ഇന്ന് മലയാളം FM-ന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത്. മഹേഷ് ഈ വരുന്ന ഒക്ടോബറിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഓക്ലൻഡ് സെൻട്രലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മലയാളിയായ മഹേഷിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം ടു ദിസ് ഷോ മഹേഷ്.
നമസ്കാരം സിന്ധു.
മഹേഷ് ജനിച്ചത് കോഴിക്കോടാണ്. ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയവും ന്യൂസിലൻഡിലെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാൻ പറ്റുമോ?
Of course. Adiyam, thank you so much for having me here. And melle melle enna malayalam koodal elpaayittu verum
kolpilla
kore kaala ingane ethra malayalathil samsaarichittu. Yeah, njan janichathu Kozhikode-lana Mrigaspathri Road, Maavar Road nadu. Rendu vayasaambo achan Singapore-ki poi. Idu 1982 la. എന്നിട്ട് അമ്മ അമ്മയും ഞാനും അത് കഴിഞ്ഞിട്ട് വേഗം പോയതാണ്. And I was in Singapore till 14 years old. And Singapore was a very tough education system, math, science, all. And I did well. When I was 14 years old, I came to New Zealand on my own. Okay. This was in 1994.
അങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പം മാതാപിതാക്കൾക്ക് പേടിയുണ്ടായിരുന്നോ മകനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടാനായിട്ട്?
എൻ്റെ അച്ഛനിലെ REC ട്രിച്ചിയിലാണ് പഠിച്ചത്. ആൻഡ് ഹൈസ്കൂളിലൊക്കെ കുറേ ലൈക്ക് ബാംഗ്ലൂർ ഇങ്ങനെ ബോർഡിംഗ് സ്കൂളിലാണ് പോയത്. അപ്പോൾ ഹീ ഒരു തനിച്ച് ലൈക്ക് യൂത്ത് ആൻഡ് അഡൾട്ട്ഹുഡാണ് ഹീ എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ആൻഡ് ഹീ വാസ് ദി എൽഡസ്റ്റ്. അപ്പോൾ ഹീ സോ ഹീ തോട്ട് ഓക്കെ You know, it's a good way for a young man to grow up. Appo Ministry of Education Singapore-il vandatte when they showcased all the schools, he said, do you want to go learn about life by yourself? It took me probably a few minutes to say yes. From a young age, I've always wanted a life full of stories. So
കഥകളുടെ ആളാണ്.
ആണ്, അതേ ഉള്ളൂല്ലോ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കഥകളേ
ഉള്ളൂ.
അപ്പോ
ഇന്ന് നമുക്ക് കുറേ കഥകൾ
കുറച്ച് കഥകളുണ്ട്. സിംഗപ്പൂരിലല്ലേ, there was if you wanted to play football ഒരു ടീമേ ഉള്ളൂ. If you cricket ഉണ്ടായില്ല. There weren't many extra curricular activities. Especially for New Zealand, when kids are growing up, you have your third 11, second 11, first 11. You can progress. കുറെ opportunities ഉണ്ട്. അപ്പോൾ that expansiveness ഉണ്ടാവുമ്പോൾ I took that opportunity straight away. Then ഞാൻ when I came into Napier, I went to Napier Boys High School.
നേരെ വന്നത് നേപ്പിയറിലോട്ടാണ്.
നേരെ നേപ്പിയറിൽ 1994. വേറെ ഒരു ഇന്ത്യൻസ് ഉണ്ടായില്ല. ആൻഡ് ഐ ലിവ്ഡ് വിത്ത് എ ഫിജി ഇന്ത്യൻ ഫാമിലി. അപ്പോൾ സോ ഐ ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിജി ഇന്ത്യൻ കൾച്ചർ. ഇൻ മൈ സെക്കൻഡ് വീക്ക് ഐ ഹാഡ് ദ ലീഡ് റോൾ ഇൻ മൈ സ്കൂൾ മ്യൂസിക്കൽ.
ഓ, എക്സലന്റ്.
ഇൻ നേപ്പിയർ ബോയ്സ്. അച്ഛനും അമ്മയും എന്താ പഠിക്കാൻ പോയതല്ലേ. ബട്ട് യുവർ ഒറിജിനൽ ക്വസ്റ്റ്യൻ വാസ് എന്താ ഡിഫറൻസ് അല്ലേ? ദേ ആർ ഇൻക്രെഡിബ്ലി ഡിഫറെന്റ് കൺട്രീസ്. One is 5 million people. One is 1.6 billion people. One is an ancient civilization. The other is one of the newest countries in the world. The common thing that they have, which we are thankful for, is rightfully or wrongfully a colonial past. Right? The British Empire connects both New Zealand and India. Now, the key differences are the size, the age of the country, and from a colonial perspective, in India, people who colonized country left, while in New Zealand, this culture stayed.
Stays.
So New Zealand has a bicultural foundation, but a multicultural future. The other piece as well is that because we are a small country, ന്യൂസിലൻഡ് കനോട്ട് അഫോർഡ് വോളറ്റിലിറ്റി. ഇങ്ങനെ ഒരു ലൈക്ക് ഇപ്പോൾ when the shooting happened, right, in Christchurch, it was, I was in Sydney, and I remember just breaking down and crying, right? For New Zealanders all around the world and New Zealand, it was unbelievable thing. And പക്ഷേ ഇന്ത്യയിൽ ഇഫ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ഓക്കെ ഒരു ആഴ്ചയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ആൻഡ് വി വുഡ് മൂവ്ഡ് ഓൺ. സോ ഇന്ത്യ ഈസ് യൂസ്ഡ് ടു വോളറ്റിലിറ്റി. ഇറ്റ് ഈസ് വാട്ട് ഐ ലൈക്ക് ടു കോൾ ആൻറ്റി ഫ്രാജൈൽ. യു നോ, ഇറ്റ് കെൻ ഹാൻഡിൽ എ ലോട്ട്. ന്യൂസിലൻഡ് ഈസ് സ്റ്റിൽ നോട്ട് ഈസ് സ്റ്റിൽ ഗ്രോയിങ് ആസ് എ കൺട്രി. അപ്പോൾ ഇറ്റ് കാൻ ഹാൻഡിൽ ടു മച്ച്, ഇറ്റ്സ് ഫ്രാജൈൽ. അപ്പോൾ വി നീഡ് ടു ബിൽഡ് റെസിലിയൻസ് ഇൻ ദ കൺട്രി.
ഗുഡ് പോയിന്റ്. യാ,
ബട്ട് ദ ഫ്ലിപ്പ് സൈഡ് ഈസ് New Zealand can make decisions fast. In India, if you want to make a decision, it takes so long to steer that ship. But these are some very fundamental differences between the two countries.
മനസ്സിലായി. മഹേഷ് 40കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് മാൻ ആണ്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്. US തൊട്ട് എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്ത പ്രവൃത്തി പരിചയമുണ്ട്. ആൻഡ് ചെയ്ത ബിസിനസ്സുകളുടെ വെളിച്ചത്തിൽ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആളാണ്. സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിലായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നടത്തിയിരുന്നതെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞത്?
കുറച്ചൊരു കുഴപ്പമുണ്ട് മനസ്സിലാണ്. എനിക്കില്ലേ, ചെറിയ വയസ്സാകുമ്പോ I decided that my life was about service to society. Enkarilla jardambo nya naatlike povumbo you see a lot of poverty, right? Appa kuttele who look like me break rocks for a living, and maybe it's because I was living in Singapore at the same time and I used to travel to India, so you'd see a difference.
Ella avadhikku naati povayirunno
ella varsham 3 maasathine.
അങ്ങനെയാണ് മലയാളം ഇങ്ങനെ പിക്കപ്പ് ചെയ്തത്.
അതെ അതെ. ഇപ്പൊ സ്റ്റിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് വരണം, പക്ഷെ എനിവേ അത് വേറെ കഥ. സോ ബട്ട് ഐ യൂസ് ടു സീ ദാറ്റ്, റൈറ്റ്? അപ്പോ ഞാൻ മലയ്ക്കൊക്കെ പോയിട്ട് സ്ലെപ്റ്റ് ഓൺ ദ സ്ട്രീറ്റ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഐ തിങ്ക് ഒരു ഡീപ് കണക്ഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് വൈ ആർ സം പീപ്പിൾ സോ അൺഫോർച്ചുനേറ്റ്. അപ്പോ അങ്ങനെ വിചാരിക്കുമ്പോ I just decided that my role in life should be about service to society. So then as you're growing up, Achan was a community leader. He was part of the first Malayali organization in Singapore. And he was always, you know, making sure that events were organized and games were organized and taking care of youth. France like a poipo, he would take care of the Indians around him and they would stay at the house and him and Amma would go feed them. So you see that, and he would always talk about politics. I think my great-granduncle marched with Gandhi or something along those lines. പക്ഷേ ഐ മീൻ ഹി വുഡ് നെവർ ഹാവ് ലൈക്ഡ് മീ ഡൂയിങ് ദിസ്. ചെറുതാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനോട് ഒരാഴ്ച പറഞ്ഞു, ഒരു മേബി യു നോ ഐ കൻ ബി എ സ്പോർട്സ് മാൻ. അന്ന് അന്ന് നോട്ടം കിട്ടിയ ഗെയിം. എനിവേ, So I think deep down inside I always thought, okay, Rashtra ikkum last journey, right? At university le aalkar endha cheyan ponnu choikkumbo njan parnju, I used to say I want to be the UN secretary general. Aarkare endha parayana. But I think in my 20s it started to form that I love this country so much and this country has given me so much, so one day I wanted to come back home and serve as a politician.
Great. Nammude malayaligala ഐ ക്യു ലെവലില് വളരെ മുന്നിലാണെന്ന് പൊതുവെ പറയാറുണ്ട്. നമ്മൾ അഭിമാനിക്കാറുമുണ്ട് നമ്മുടെ മലയാളികൾ ഉന്നത സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം ശശി തരൂർ പോലുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും, മഹേഷിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് മലയാളിക്ക് ഒരു ആഗോളതലത്തിൽ മുന്നോട്ട് വരാൻ പറ്റുന്നത്? എന്തായിരിക്കും മലയാളിയുടെ സ്ട്രെങ്ത്?
സോ ഇറ്റ്സ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. മലയാളീസിൻ്റെ റിസ്ക് പ്രൊഫൈൽ, റിസ്ക് ടോളറൻസ് ലോവാ. It's low. I don't know if it's because of the communist framework that, you know, we come from. I don't know if it's because we were in South India, so we have more access to resources. But you look at Punjabis, for example. They're very entrepreneurial, right? But that's probably because they're landlocked. You know, so Pakistan is right there and other states is right. So they have to be entrepreneurial. They're fighting all the time, right? While maybe because we were so lucky to have so many resources, water, you know, so much things. We don't have to, we're not naturally competitive. We want to just make sure everybody has everything, regardless. I think Malayalis, Malayali families want their kids and people to generally have white-collar jobs, right? Get a good job. And there's so much social pressure, right? In regards to, did you get a job at PwC? Did you get a job at this? Did you get a job at that? Right? Like, it is so, like, you know, the, even now I'm sure families who are listening to this, if their son or daughter is doing something a little bit different,
other than medicine or engineering.
And even maybe extracurricular activities. I'm sure that they'll be asking, that they'll be getting calls from other friends going, is he or she making the right decisions? Are they going to be okay? And it's all well-intentioned, right? But in today's world, you can actually do things which are quite powerful because you can. There are so many tools that are cheap. Access to knowledge is cheap. Access to people is easy. About 50 to 70 years ago, those things were hard. There were big gaps. So say you want to speak to someone. You needed to know 20 people. Now you need to send 3 LinkedIn messages 3 times over 1 month, and that person will respond to you because you've persisted.
So our
gaps are kore collapse. So what used to be risky is not risky anymore. And in fact, not having a high risk profile may actually be a riskier thing. I'm not saying that everybody's got to go be an entrepreneur. Everybody has got a high. But we should be aware of this and we should be sophisticated about this. 50 years ago,
നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കണ്ടെത്തുകയും ഗ്രാബ് ചെയ്യുകയും ചെയ്യുക.
അതെ,
അതാണ് ഇപ്പോഴത്തെ.
അത് ആ ഭയം, ആ പേടി can be reduced. Because it's not as risky. Like, there's so many opportunities. But this is a problem for New Zealand too. ഇപ്പൊ ഇന്ത്യയിൽ പോയാൽ people are starting to take big risks. But New Zealand, we're not used to taking risks.
Comfort zone vidan tayaralla
alka. Because we are rich with resources and competition shirkilla. Pashe naatlukku poyale po, the competition is immense, right? And they see young kids in Calicut and in Bangalore can see the opportunity, and they can see if they don't take the risk, they get left behind. So now that competition is coming through.
On that note, njan choikya Mahesh, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് മഹേഷിനറിയാം, മഹേഷ് ഇപ്പം ഈ യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും കൂടെ ഞാൻ ചോദിക്കുകയാണ്, പലതരം സ്ട്രഗിളാണ് അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ കരിയർ മാത്രമല്ല, കരിയറിനിപ്പോൾ പറഞ്ഞ പോലെ അവർക്ക് വെബിൽ നോക്കിയിട്ട് കുറേ ഡിസിഷൻസ് എടുക്കാൻ പറ്റും, എന്തൊക്കെ സ്ട്രഗിളാണ് ഇപ്പം മഹേഷ് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു ആളെന്നുള്ള നിലയിൽ എന്തൊക്കെ സ്ട്രഗിളാണ് അവരിൽ നിന്നും ഷെയർ ചെയ്ത് കിട്ടിയത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞാൻ കേട്ടു, ഒരു ഫെയർ റെന്റ് പെറ്റീഷൻ ചെയ്യുന്നു എന്ന് കേട്ടു, അതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് പറയാൻ
പറ്റുമോ? When the global financial crisis happened, New Zealand had enough money and enough resource and economic resilience that we weren't hit. And that's a good thing. And that's an important thing because with 5 million people in Rajyam, we can't afford to let go of that kind of resilience, right? We let go of that resilience over the last 2-3 years. So it is so odd for students to be struggling so much, for nurses to be struggling so much. Like, we don't have enough money for the healthcare system, education system. That's not really a New Zealand story. We should have enough money because of the 5 million people in the country. So because of all of these things, so students are struggling so much. University lakapombo, the number one issue is rent payam petnya, budgets meet, like groceries kashilya. Unfortunately, because of some of the decisions made within the university as well, I have now learned that there's nearly a $90 difference between the university accommodation and the private markets. Right. I think there were some decisions made where the university had an opportunity to make more money. Mm-hmm. And just like any company or any organization, it should do that, right? Yeah. If you have an opportunity. Mm. So I think it did that, especially because they're so stretched for money. And now there seems to be a gap between what's offered by student allowance, by inflation, and also by what's market. When the students came to me and they started talking to me, I spent 90 minutes with them, listened to their problems, understood them. And one thing I'd like to say, Sindhu, I don't jump to solutions. And this is true in startups. I think the more important thing than jumping to solutions is to understand the problem. Just stay with the problem for a day, two days, 5 weeks. Kore rashtrakarale or politicians. And there's pressure, right? Tell us what you're going to do. And then, so instead of saying, I will insist that this change happens, what I prefer to say is, I will solve the problem.
Correct.
Right.
Yeah.
Because there are many solutions. But let's think about what are the different options.
What is the best alternative?
Correct. Sometimes I've realized politicians, there's pressure on politicians to go, tell us you will give us this solution. I want this solution because it makes us feel good, makes everybody feel good. But one, maybe it's not the right thing to do. Maybe you can't do it. Instead, can I keep you comfortable that I'm not going anywhere? Can I stay with you with the problem?
Mahesh, startup-inte kaaryam mention cheyyunnathukonde choikkiyana. You are an expert in helping or supporting the startups. Enikku rendu chodyangalaanu adine connect cheythu chodikkanullathu. Ippo yuvakkale kaanumbol ellavarudeyum oru aagraham allengil oru 50% aalkarkengilum thaalpariyam undu. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. എൻ്റർപ്രണർഷിപ്പ് കൂടുന്നുണ്ട് കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ എൻ്റർപ്രണർഷിപ്പ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളവരോട് എന്താണ് ഒരു ഉപദേശം എന്ന് പറയുന്ന വാക്ക് ശരിയല്ല, എങ്കിലും ഒരു ഒരു അഭിപ്രായം എന്ത് പറയാൻ പറ്റും?
The first thing ഞാൻ എല്ലാവരോടും പറയും, What do you want out of this? Do you want freedom for your family? Do you want to not work for 5 years? Do you want to change the world? Because our entrepreneurship journey, that'll end at some point. You're going to start a business and then you're going to sell it at some point. So what is your end outcome? You need to be clear about it. Very few people think about, what are you going to do with this? So when I speak to entrepreneurs, the first question I ask is, what do you want to get out of this? Do you want your family to never work again? Do you not want to get... So then they come up with an answer. And then I go, okay, so that's this much money. Right. If your family never wants to work again, probably it's $10 million. Okay. So it's $10 million. No, probably $5 million. So $5 million. So you need to start a business and exit from a business, and you need to have made $5 million. Okay. So suddenly this becomes very tangible. Right. Rather than emotional and this and I want this and I, you can have all of that, but let's make the clear. Okay. And so then making $5 million of income over the space of 5 to 7 years is actually not that hard. You can make it very tangible. When I speak to startup founders, high tech, that's a very different journey.
What example parayamo edengilum?
Perfect. Wonderful example. New Zealand's most record-breaking startup for raising money in the early stages is this company called Kiki Club, K-I-K-I dot club. It is in the news this week and last week. His name is Toby Thomas Smith, but a 23-year-old young man from Auckland. I met him 2 years ago. Met him over a Zoom call, and he had Airbnb. Airbnb is mainly for people who own homes, and then they put it on Airbnb and then people can use it. പക്ഷെ അങ്ങനത്തെ സൊല്യൂഷൻ റെന്റേഴ്സിനില്ല. ഇപ്പോൾ സേ ഐ എം റെന്റിംഗ് ആൻഡ് ഐ എം ലീവിംഗ് ഫോർ 2 വീക്സ്, കൻ ഐ പുട്ട് മൈ ഒരു രണ്ടാഴ്ചക്ക് ഒരു മൂന്നാഴ്ചക്ക് ഒരു മാസത്തിന് അങ്ങനത്തെ സൊല്യൂഷൻ ഇല്ല. സോ ഹി വോണ്ട് ടു ബിൽഡ് ദാറ്റ്. ഐ മെന്റോർഡ് ഹിം ഓവർ ടു ഇയേഴ്സ്. First he got it going in Wellington, then he got it going in Sydney for $3 million worth of revenue. He's a 22-year-old kid.
Oh.
And last week he announced raising $6 million.
Amazing.
And launching it all over again in New York.
Oh.
And this year when he's a close friend of mine, and if you asked him, I'm pretty sure he would say that I'm one of the biggest reasons why he's where he is today. In fact, ഒരു എട്ട് വർഷം മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് ഹി കെയിം ടു എ ലെക്ചർ ദറ്റ് ഐ ഗേവ് ഇൻ ഓക്ലൻഡ് വെൻ ഐ വാസ് വർക്കിംഗ് അറ്റ് ക്യാൻവ ആസ് എ 14-year-old, റൈറ്റ്? എനിവേ, ദിസ് വീക്ക് ഹി ദിസ് ബിഗിനിങ് ഓഫ് ദിസ് ഇയർ ഹി വാസ് ഡൂയിങ് വെൽ ഇൻ സിഡ്നി. സോ ഐ കോട്ട് അപ്പ് വിത്ത് ഹിം അഗൈൻ ആഫ്റ്റർ ഹി കെയിം ബാക്ക് ആൻഡ് ഐ സെഡ് സോ വാട്സ് ദ പ്ലാൻ, ആൻഡ് ദിസ് ഇസ് ടു യുവർ ക്വസ്റ്റ്യൻ അബൌട്ട് യു നോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ, റൈറ്റ്? ഹി വാണ്ട്സ് ടു ടേക്ക് ഓവർ ദ വേൾഡ്, ഹി വാണ്ട്സ് ടു ചേഞ്ച് ദ വേൾഡ്, ഹി വാണ്ട്സ് ടു ചേഞ്ച് ഹൗ ദ പീപ്പിൾ ലിവ്. That's a 10-year journey, 10 to 15-year journey. It's your lifetime. That's not a quantifiable thing. That's you're giving your life away, solving the problem and changing the world.
So he was determined.
Right. He really wants that, right? It's deep down. Something deep inside of him. Something's nearly broken inside of him. Not dissimilar to me in regards to Rashtragam, a politician, right? Where I need to fix that, like, you know. Anyway, so I said, if you want to do that, then your home base has to be US or India, a large country. You can't have home base as Sydney. So then, and I've given many lectures, and I always ask the students, so do you think you should have shut Sydney down and then launch New York? Or do you think you should keep Sydney and launch New York? And the vast majority of people say, keep Sydney.
Keep Sydney.
And I urged him, you have to shut Sydney down and start all over again in New York. Because if you keep Sydney, then that's in the back of your mind. When, if you want to take over the world, the first thing that's most important is New York has to work. And if Sydney is there, it's distracting you. So it is clear.
Focus,
it is focus and the capacity to let go and start all over again. And he did that, and now he's raised $6 million, and it's New Zealand's record-breaking startup seed funding run.
വലിയൊരു സക്സസ് സ്റ്റോറിയാണ്. ഇതുപോലെ ഒത്തിരി സ്റ്റോറികൾ കാണും. നമുക്ക് സമയപരിധി മൂലം നമുക്ക് അത് മുഴുവൻ പറയാൻ പറ്റില്ല എങ്കിലും ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടാവും കൂടുതലായിട്ട് അറിയാനായിട്ട്. മഹേഷിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ സന്തോഷമാണല്ലോ, അല്ലേ?
ഓഫ് കോഴ്സ്, അബ്സല്യൂട്ട്ലി, ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് പ്രിവിലേജ്.
ഓക്കെ, ചെറുപ്പകാലത്തിൽ മലയാളം സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നോ?
അതെ, കാണാറുണ്ടായിരുന്നു. മൈ ഫേവറേറ്റ് മൂവീസ് കിലുക്കം,
മോഹൻലാലിന്റെ
and probably the songs too, kilakam. I had a soft spot for Jayaram.
നമുക്ക് കിലുക്കത്തിൽ ഒരു പാട്ട് കേൾക്കാം.
Yeah, sure.
ഒന്ന് നമുക്ക് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാം. Mm-hmm. 104.6 കേട്ടത് മഹേഷ് മുരളീധരുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗമായിരുന്നു. ഈ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത ഞായറാഴ്ച 12:25 മലയാളം എഫ് എം 104.6 കേൾക്കാം. നമ്മുടെ മലയാളം എഫ് എം എന്ന ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 യവനിക. തുടർന്ന് ദേവി ശോഭനെ അവതരിപ്പിക്കുന്ന പാട്ടിന്റെ കഥയും കേൾക്കാം. വീണ്ടും കാണും വരെ നമസ്കാരത്തോടെ സിന്ധു പുന്നൂസ്. ഇത് നിങ്ങളുടെ മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലക്കം കേരളം മോഹനം കേരം തിങ്ങും ആവനശ്രീ.